സഹായിക്കും.
ഞങ്ങളെ
സ്നേഹിക്കുന്ന കാരുണ്യവാനായ പുതിയ വർഷത്തിന്റെ അനുഗ്രഹീതമായ ഒരു മാസം ഞങ്ങൾ പിന്നെടുക്കും. ഓരോ മാസങ്ങളും കടന്നു പോകുമ്പോഴും ഹൃദ്യമായ ദൈവവചനം ഞങ്ങൾക്ക് വീണ്ടും പഠിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം തമ്പുരാന്റെ കൃപ മൂലം ലഭിക്കപ്പെടുന്നതോ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മുൻപ് ഈ വചന ശുശ്രൂഷയിലൂടെ ദീപ്തമായ ചിന്തകൾ ഞങ്ങൾക്ക് പകർന്നു തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നേതൃത്വം നൽകിയവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ വർഷവും ആരംഭം കുറിക്കുന്ന ഈ കാര്യങ്ങൾ അനുഗ്രഹീതമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തലമുറകൾക്കത് കൈമാറുവാനും ഇത് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ സമയവും താല്പര്യവും ഇതിനു വേണ്ടി ചെലവാക്കപ്പെടുന്നു. കർത്താവ് പ്രതിഫലം 30, 60, 100 പേരെ അവർക്ക് പ്രദാനം ചെയ്യണമേ. തുടർന്ന് നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഭക്തിയോടും വിശ്വാസത്തോടും അനുഗ്രഹത്തോടും കൂടി പഠിക്കുവാനും പൂർത്തീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ഐസക് അച്ഛൻ കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമുക്ക് ഈ വർഷവും MMES പഠന ക്ലാസ്സുകളിലേക്ക് കൂടി വരുവാനായിട്ട് ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് അഭിമന്യ യൂസേബിയസ് തിരുമേനിയുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട ശാന്തമ്മ ആന്റിയുടെയും ജിജിയുടെയും നേതൃത്വത്തില് ബഹുമാനപ്പെട്ട ബിന്നി അച്ഛന് വൈസ് പ്രസിഡന്റായിട്ട് എന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായിട്ട് നടന്നു. അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇത്രയും വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദൈവസന്നിധിയിൽ അവരെ നന്ദിയോടെ ഓർക്കുന്നു. ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതും മാനിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരിലും പ്രത്യേകിച്ച് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അവരോടൊരു വാക്കിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. അവര് ഔദ്യോഗികമായ സ്ഥാനങ്ങളിലൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരാണ് തുടർന്ന് ഇതിന്റെ നെടുന്തൂണുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ, ബിന്നി അച്ഛനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അച്ഛൻ എല്ലാ സപ്പോർട്ടും വീണ്ടും അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശാന്തമ്മയാന്റിയും ജിജിയും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് അവര് ഈ കോൺഫറൻസിലുണ്ടെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവസന്നിധി സമർപ്പിക്കുന്ന ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം കണ്ടറിഞ്ഞ് തക്കതിന് വണ്ണമുള്ള നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ദൈവം അത് മാനിക്കട്ടെ. അതോടൊപ്പം ഈ വർഷം പ്രവർത്തനം നിർവഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട രൂപയെ ദൈവം ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എലിസബത്ത് പണിക്കര് സുജി ആന്റി സിവിൽ സെക്രട്ടറി ആയിട്ടുണ്ട്. എലിസ ആന്റി എന്റെ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു. ബലഹീനനായ എന്നെയും എന്റെ ചുമതലയിലായിട്ട് തിരുമേനി ആക്കി വെച്ചിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇതുവരെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കി മുന്നേറാനായിട്ട് സാധിക്കും. ഇത് നമ്മളുടേതാണ് പ്രസ്ഥാനം. നമ്മൾ ഓരോരുത്തരുടെയും, നിങ്ങൾ ഓരോരുത്തരുടേതുമാണ്. അപ്പോൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ നിർവഹിച്ചിട്ടുള്ളവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ അപ്രയം തിരുമേനിയെ നന്ദിയോടെ ഓർക്കുന്നു. ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ റീജിയനുകളിലെ റീജിയണൽ സെക്രട്ടറിമാര്, അതോടൊപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിറ്റ് സെക്രട്ടറിമാരും യൂണിറ്റിലെ ഓരോ അംഗങ്ങളുമാണ്. അവരെല്ലാവരും ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ മാനിച്ച് ഈ വരും വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് നിശബ്ദമായിട്ട് നിന്ന് ബഹുമാനപ്പെട്ട മനോജ് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ടെക്നിക്കലായിട്ട് ഈ ക്ലാസ്സുകള് വിവിധയിടങ്ങളിൽ എത്താനായിട്ട് വളരെയേറെ സപ്പോർട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയാണ്. എന്നാലും ഏത് കാര്യങ്ങളും, ഇന്നലെ ക്ലർജി മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനകത്താണെങ്കിലും എല്ലാം പരിപൂർണമായ ഒരു സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറക്കാനായിട്ട് പറ്റത്തില്ലൊരിക്കലും. ദൈവത്തിന് സമർപ്പിക്കുന്നു. മനോജയെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പഠന ക്ലാസ്സുകള് ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് ബുധനാഴ്ചകളില് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പഠിക്കാനായിട്ടാണ് ദൈവം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിനെപ്പറ്റി ആദ്യം ചിന്തിച്ചപ്പോഴും അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാം. അങ്ങനെയെങ്കിൽ അത് ക്ലാസ് എടുക്കാനായിട്ട് ആരാവുള്ളത്? ഒത്തിരിയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്റെ മനസ്സിൽ ബഹുമാനപ്പെട്ട ഐസക് എസന്റെ ചിത്രം തെളിഞ്ഞു വന്നു. അതെല്ലാം ദൈവം തോന്നിപ്പിക്കുന്നതാണ്. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇന്ന് അച്ഛൻ അത് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അച്ഛനെടുക്കും. അടുത്ത ഒന്ന് രണ്ടാഴ്ചകളിൽ അച്ഛൻ നാട്ടിൽ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ക്ലാസ് മുടങ്ങത്തില്ല. അതിനുള്ള ക്രമീകരണങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ തന്നെ ശബ്ദം നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കാനായിട്ട് സാധിക്കും. അച്ഛന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. അച്ഛന്റെ ശബ്ദം നമുക്ക് അച്ഛനത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് അത് മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ തുടർന്നും ഉണ്ടാകും. ഈ രണ്ടാഴ്ചകളിലും ഉണ്ടാകും. തുടർന്ന് അച്ഛൻ്റെ എല്ലാ ദിവസങ്ങളും നമുക്ക് ബുധനാഴ്ചകളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അതിന്റെ 14 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കും. വ്യാഴാഴ്ചയില് നമ്മള് നേരത്തെ കൂദാശകളെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം സ്ക്രിപ്ചർ ആൻഡ് ചർച്ച്, വിശുദ്ധ വേദപുസ്തകവും സഭയും, സഭയിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം, ദൈവവചനത്തെ പറ്റിയുള്ള ഓർത്തഡോക്സ് സഭയുടെ കാഴ്ചപ്പാടുകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റഡി പോലെ ഉള്ള കാര്യങ്ങളാണ് വ്യാഴാഴ്ചയിൽ ഇരിക്കുന്നത്. അതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നാളെ ഒക്കെ ആയിട്ട് അത് കിട്ടും. ഇംഗ്ലീഷിലുള്ളത് കിട്ടും. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പം താമസം അതിനുണ്ട്. അങ്ങനെയാണ് അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം. എനിക്ക് ആദ്യമേ തന്നെ ഒരു ചോദ്യം, മനോജിനോടൊരു ചോദ്യമുണ്ട്. മനോജ്, എത്ര പേര് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് പറയാൻ പറ്റുമോ?
പക്ഷേ ഇപ്പൊ 107 പേരുണ്ട്.
ആ, ഞാനതൊന്ന് പറയിപ്പിച്ചത് എന്തിനാ ചോദിച്ചാല് ഏകദേശം 150 പേരെങ്കിലും ഒക്കെ നമ്മുടെ ഈ ദൈനംദിനമായിരിക്കുന്ന റെക്കോർഡിംഗ് ക്ലാസ്സുകളില് ബൈബിൾ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 107 പേരുണ്ട്. ആദ്യത്തെ ദിവസമാണ്. അപ്പം സെക്രട്ടറിമാരോട് എനിക്ക് പ്രത്യേകിച്ച് ഉറപ്പിക്കാനുള്ളത് നിർബന്ധമായിട്ടും നിങ്ങളുടെ യൂണിറ്റുകളിൽ നിന്ന് 2-3 പേരെങ്കിലും ഈ ബൈബിൾ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നു എന്ന് ഉറപ്പു വരുത്തണം. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അതിശയപ്പെട്ടു പോയ ഒരു കാര്യം, എല്ലാവർക്കും സമയമില്ലാഞ്ഞിട്ട് ചിലര് ഈ ക്ലാസ്സിൽ കയറുകയും അവർ പിന്നീട് ഈ ഞായറാഴ്ചയിൽ വനിതാ സമാജം കൂടുന്ന സമയത്ത്, MMVS കൂടുന്ന സമയത്ത് അവര് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ 2 ദിവസത്തെയും ക്ലാസ്സുകൾ കേട്ടിട്ട് യൂണിറ്റിലുള്ള എല്ലാവർക്കും അവർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല ഉദാത്തമായ മാതൃക പല ഇടവുകളിലും ഉണ്ട്. അത് ദിവസത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ധാരാളം പേര് ഇതിന്റെ പിന്നിലുണ്ട്. അതെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വർഷത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ ഹൂസ്റ്റണിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ ചുമതലയിൽ അച്ഛൻ ആ പള്ളിയിൽ തന്നെയാണല്ലോ ഇപ്പോഴും അല്ലേ അച്ഛാ?
അതെ അതെ അതെ.
അച്ഛൻ ആ പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ചുമതലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ നമ്മളോടൊപ്പം കഴിഞ്ഞ MMVS ആനുവൽ കോൺഫറൻസിൽ അച്ഛന് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ആദരവോടുകൂടി നമ്മൾ ഈ വർഷത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കാനായിട്ട് ക്ഷമിക്കും. താങ്ക് യു.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ, MMVS പ്രധാന ചുമതല വഹിക്കുന്നവരും യൂണിറ്റ് സ്ഥലങ്ങളിലെ ചുമതല വഹിക്കുന്നവരും ഇടവകകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നതിൽ സംബന്ധിക്കുന്നവരുമായ വിശുദ്ധ വനിതകളെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. 2019 MMVS പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹീതമായ ഒരു പുസ്തകത്തിലെ 14 അധ്യായങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്നവർക്കും അത് ദൈവകൃപയുടെ അനുഗ്രഹീതമായ മാർഗങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. മുൻപ് ഈ പ്രസ്ഥാനത്തെ വഴി നടത്തിയ എൽസേബിയോ സിനിമേനയുണ്ട്. അതോടൊപ്പം തന്നെ ശാന്തമ്മയാണ്ടി ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം, ബിന്നി അച്ഛൻ, അങ്ങനെയുള്ളവരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പുതിയ ഭാരവാഹികൾക്കെല്ലാം ആശംസകളും ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ പഠന വിഷയത്തിലേക്ക് കടക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം, അത് പൊതുവായി പറഞ്ഞാൽ എല്ലാവർക്കും ഭയമുള്ള പുസ്തകമാണ്, എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകമാണ്. പലപ്പോഴും പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു വേദപുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഭവനത്തിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വേദപുസ്തകമായിരിക്കും. അത് ബുക്ക് രൂപത്തിലും മൊബൈലിന്റെ ഉള്ളിലും, അതെവിടെയോ മൊബൈലിന്റെ ഉള്ളിൽ എവിടെയോ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഈ പുസ്തകമുണ്ട്. പള്ളികളിൽ പോലും വേദപുസ്തകത്തിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷെ വേദപുസ്തകത്തിലെ ചില അധ്യായങ്ങൾ അല്ലെങ്കിൽ ചില പുസ്തകങ്ങളോട് നമുക്ക് ഏറെ സ്നേഹവും ചില പുസ്തകങ്ങളെ നമ്മൾ വളരെ ബുദ്ധിപൂർവം മാറ്റിവെച്ചിട്ടുമുണ്ട്. പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കുന്ന പതിവുണ്ടായിരുന്നു. ചില അധ്യായങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാകും, ചില അധ്യായങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ചില അധ്യായങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി നമുക്കേറെ സന്തോഷം നൽകുന്ന പുസ്തകമാണ്. അതിൽ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് ഭംഗിയായി നല്ല വിസ്തരിച്ച് എഴുതിയിരിക്കുന്ന 50 അധ്യായമുള്ളൊരു പുസ്തകം. ഏറ്റവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം 22 അധ്യായം ഉണ്ടെങ്കിലും നമ്മളത് പഠിച്ചു എങ്കിലും ഒരു കാലഘട്ടങ്ങളിലൊക്കെ പെന്തക്കോസ്തൽ സഭകൾ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നൊരു പുസ്തകമായിരുന്നുകൊണ്ട് പലപ്പോഴും നമ്മളിത് മാറ്റിവെച്ചിരുന്നു. അല്പം കൂടി വിശദമായിട്ട് ഇതിനൊരു തുടക്കം പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ 8ഓ 10ഓ അല്ലെങ്കിൽ 12ഓ മക്കൾ ഉണ്ടായിരുന്നു. മൂത്ത കുട്ടികളോട് വളരെ സ്നേഹമായിരിക്കും മാതാപിതാക്കൾക്ക് ആദ്യമായി തുറന്നതുകൊണ്ട്. ഏറ്റവും ഒടുവിലത്തെ കുഞ്ഞിനോടും ഏറെ സ്നേഹമായിരിക്കും, അത് ഇളയ കുട്ടിയായതുകൊണ്ട്. പക്ഷെ ഇടയ്ക്കുള്ള കുട്ടികളെ അവർക്ക് എന്തെങ്കിലും സിദ്ധികളോ കഴിവുകളോ അല്ലെങ്കിൽ മാർക്കൊക്കെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്ന ഏതെങ്കിലും മേഖലകളൊക്കെ ആ കുട്ടിക്കുണ്ടെങ്കിൽ അവരെ മാത്രം ഒന്ന് കരുതും. ഇടയ്ക്കുള്ള ചിലരെയൊക്കെ അറിയാതെ വിസ്മരിക്കാറുമുണ്ട്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് അല്ലെങ്കിൽ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകം. പുതിയ നിയമ പുസ്തകത്തിൽ സുവിശേഷങ്ങൾ എത്രയുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാനും അല്പമൊക്കെ നമ്മൾ താല്പര്യം കാണും. പ്രസംഗ കലയിൽ പ്രാവീണ്യം നേടിയവർ പോലും സുവിശേഷ ഭാഗങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. വെളിപാട് പുസ്തകത്തെ നന്നായി പഠിക്കാറുണ്ട്. ലേഖനങ്ങളിൽ ചിലതൊക്കെ എടുത്ത് അവരും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയും അപ്പനും എവിടെയോ മറന്നുപോയ അല്ലെങ്കിൽ വായനക്കാരും പ്രസംഗകരും എഴുത്തുകാരും ഒക്കെ എവിടെയൊക്കെയോ മാറ്റിവെച്ച ഒരു പുസ്തകത്തെ ബഹുമാനപ്പെട്ട പി സി ജോർജസിനും ഈ വർഷത്തെ ചുമതലക്കാരും അതിനെ പുറത്തേക്കെടുത്ത് അതിന്റെ പൊടി കളഞ്ഞ് വീണ്ടും അതിന്റെ തനിമയെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കുവാനും അതിനെ ആഴത്തിൽ ബോധ്യപ്പെടുവാനും ഈ പുതിയ വർഷത്തിൽ ലഭിക്കുന്ന അവസരം അനുഗ്രഹീതമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആമുഖമായിട്ട്. ഇന്നതിൽ 100-ൽ പരം പേരെ സംബന്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്റെ മുമ്പിൽ ആരും എനിക്ക് എന്റെ ഞാൻ ഈ മുറിക്കകത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ ആരും എന്റെ മുമ്പിൽ കാണുന്നില്ല എങ്കിലും പക്ഷെ 100-ഓളം പേരുടെ 200-ഓളം കാതുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഭക്തിയോടും അതിന്റെ ബഹുമാനത്തോടും കൂടി തുടർന്ന് ഈ പുസ്തക അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവത്തിൽ ചലനപ്പെടുകയാണ്. ആയതിനാൽ പ്രാർത്ഥനാപൂർവം ഇതിന്റെ 1 മുതൽ 14 അധ്യായങ്ങൾ പഠിക്കുന്ന സമയത്തും എനിക്ക് വേണ്ടി ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പം ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന മനോജ് മാത്യു, അദ്ദേഹത്തിന്റെ സേവനവും ശ്ലാഘനീയമാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയും 28 അധ്യായങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. അങ്ങനെ അധ്യായമുള്ള മറ്റൊരു പുസ്തകമാണ് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം. ഈ 28 അധ്യായങ്ങളിലൂടെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സഭയുടെ ആരംഭത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം കരുതി വച്ചിരുന്ന പ്രത്യേകമായ ചില ചിന്തകളും അനുഭവങ്ങളും പദ്ധതികളും, അതിന് മുഖാന്തരമായ വ്യക്തികളുടെ അവരുടെ ജീവിതക്രമവും സവിശേഷതകളും, അവർ പിന്നീട് ക്രിസ്തുവിന്റെ അനുഭവങ്ങളെ പങ്കുവച്ച വിധവും ഒക്കെ 28 അധ്യായങ്ങളിലൂടെ ഭംഗിയായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് 14 അധ്യായം വെക്കാനുള്ള കാരണം എന്തെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിലായില്ലെങ്കിലും 28 പകുതി 14 ആയതുകൊണ്ട് ഒരുപക്ഷെ ആദ്യ ഭാഗമായിട്ട് 14 അധ്യായവും രണ്ടാം ഭാഗമായിട്ട് ഒരുപക്ഷെ 15 മുതൽ പഠിക്കുവാനുള്ള ഒരു അവസരവും ലഭിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ പുസ്തകം നമ്മൾ ചിലപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. പഠിക്കാൻ നമ്മൾ പലപ്പോഴും ഇതിന് സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളതും സംശയമില്ല. പക്ഷെ എങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ വിശുദ്ധ കുർബാനകളിലും ഈ പുസ്തകത്തിൽ നിന്ന് അല്പഭാഗം വായിക്കാൻ ഒരവസരം കിട്ടും. എനിക്ക് എന്റെ മുമ്പിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ചോദ്യം അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ഏവൻഗേലിയൻ ഭാഗം വായിക്കുന്നതിന് മുമ്പ് വടക്കുവശത്തും തെക്കുവശത്തുമായി സ്ലീഹാ വായന എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ വലത്തുഭാഗത്ത് അല്ലെങ്കിൽ ഭൂവിലാ ശേഷം എന്ന ഗീതം ആലപിച്ചതിന് ശേഷം വായിക്കപ്പെടുന്ന ആ ചില ദിവസങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഏറെ ദിവസങ്ങളിലും അപ്പോസ്തോല പ്രവൃത്തികളിൽ നിന്ന് പ്രതിപാദ്യ വിഷയങ്ങൾ വായിച്ചത് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും. ഈ പുസ്തകത്തിന്റെ പഠനം 1, 2 അല്ലെങ്കിൽ തുടർച്ചയായി ഓരോ അധ്യായം പഠിക്കുന്നതിന് മുമ്പ് ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു വാക്യം എടുത്തു വെച്ച് ആദ്യമേ പഠിക്കുന്നതിനേക്കാൾ ഈ പുസ്തകം എങ്ങനെയുണ്ടായി, എന്താണ് ഇതിന്റെ പശ്ചാത്തലം, ആരു മൂലം ഇത് എഴുതപ്പെട്ടു, ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതുവാൻ കാരണമുണ്ടായത്, ഏത് വ്യക്തികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വിഷയം തയ്യാറാക്കുന്നത് എന്നൊക്കെ പഠിക്കാമെങ്കിൽ തുടർന്ന് ഉള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഏറെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ഭംഗിയായി പഠിക്കുവാനും പരിചയപ്പെടുവാനും ദൈവം നമുക്കൊരു അവസരം നൽകും. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പശ്ചാത്തലം നമുക്ക് പരിചയപ്പെടുവാൻ ഈ പുസ്തകത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന തലക്കെട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ആക്ട്സ് ഓഫ് ദ അപ്പോസ്തൽ. അങ്ങനെ ഒരു പുസ്തകം മറ്റ് പുസ്തകങ്ങളുടെ പേരുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ നിയമത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് ഇതിനുള്ളത്, അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തി, പ്രാക്ടീസ് അല്ലെങ്കിൽ ആക്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സ്ലീഹന്മാർ ചെയ്തതായ പ്രവർത്തനങ്ങളെ ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ അറിയാതെ ജീവിച്ചു പോകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാനിരുന്നപ്പോൾ ഇത് സമവീക്ഷണ സുവിശേഷങ്ങൾ പറയുന്ന എന്റെ അവസാന അധ്യായങ്ങളിലെ അവസാന വാക്യങ്ങളുമായിട്ട് ഒന്ന് കൂട്ടിയോജിപ്പിച്ചാൽ ഇതൊരു തുടർ പുസ്തകമാണ്. ഉദാഹരണം, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്നരുളിച്ചു. ശിഷ്യന്മാരെ അനുഗ്രഹീതമായ ചില കാര്യങ്ങൾ ധരമേൽപ്പിച്ചിട്ട് അവരോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് പറയുകയും ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ വിശുദ്ധ മാമോദിസയിലൂടെ സഭയിലേക്ക് മക്കളെ ചേർക്കണം എന്നുള്ളൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെ ആരംഭിച്ചു എന്ന് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തോല പ്രവൃത്തികൾ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇതിനെ ചിത്രീകരിക്കാൻ നിശ്ചയമായിട്ടുണ്ട്. രണ്ടാമത്, പ്രസിദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം ഒടുവിലത്തെ വാക്യം, അവിടെ 20 വാക്യമാണ്. രണ്ട് പുസ്തകത്തിനും ഒരു പ്രത്യേകത, 28 അധ്യായത്തിന് 20 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിനും 20 വാക്യം. ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ, കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളിൽ വചനങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോകും. വീണ്ടും 3 പുസ്തകം സമവീക്ഷണ സുവിശേഷങ്ങളിലെ മൂന്നാമത്തെ പുസ്തകമായ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായമുണ്ട്. അവിടെ പക്ഷേ 20 വാക്യങ്ങളല്ല, 53 വാക്യങ്ങളുണ്ട്. അവിടെ അല്പം വ്യത്യസ്തമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുതിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവരെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോ. വീണ്ടും അടുത്ത പുസ്തകം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിച്ചാൽ ഇങ്ങനൊരു പ്രതിവാദി ഒന്നും അതിൽ കാണുന്നില്ല. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇതെഴുതിയവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു വലുതുമുണ്ട്. അതോരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിലൊന്നും തന്നെ ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്നൊരു വർത്തമാനത്തിൽ 21 അധ്യായത്തിന്റെ 25 വാക്യം അവസാനിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷത്തിലും യേശു തമ്പുരാൻ തന്റെ അന്ത്യനിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം അവരോടുകൂടെ തന്നെ ഇരുന്ന് അവരെ സ്ഥിരപ്പെടുത്തി അവർക്ക് ഉപദേശങ്ങൾ നൽകി ഞാൻ രണ്ടാമത് വരുമെന്നുള്ള ഉത്തരം അവർക്ക് ഒരു ധൈര്യം കൊടുക്കുകയും പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇരിക്കണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും യെരുശലേമിൽ തന്നെ നിങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ഊന്നിപ്പറച്ചിലും കഴിഞ്ഞ് അതിന്റെ തുടർച്ചയായി നടന്ന സംഭവങ്ങൾ പിന്നീട് നമുക്ക് വ്യക്തത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ആ പുസ്തകമാണ് ദ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ്. ഇനി അല്പം കൂടി വിശദമായിട്ട് ഈ വിഷയത്തെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, യേശു തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും കൂടെ നടന്ന് ആരും റെക്കോർഡ് ചെയ്യുകയോ എഴുതാൻ ഒരു സ്ക്രൈബിനെ അല്ലെങ്കിൽ എഴുത്തുകാരനെയോ ഒന്നും കർത്താവ് ഉപയോഗിക്കുന്നില്ല. കേട്ടു അവരുടെ മനസ്സിൽ ചിലതൊക്കെ സ്ഥാനം പിടിച്ചു, ചിലതൊക്കെ അവരെ അത്ഭുതപ്പെടുത്തി, ചിലപ്പോഴൊക്കെ അത് അവർക്ക് ധൈര്യം ലഭിക്കുന്നതായിരുന്നു, ചിലപ്പോഴൊക്കെ അവരുടെ ധൈര്യം കളഞ്ഞു. കർത്താവിന്റെ കൂടെ ഏറെ സഞ്ചരിച്ച പത്രോസും യാക്കോബ് യോഹന്നാനും പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലും പത്രോസ് കർത്താവിനെ കുറിച്ച് തവയ്ക്കുന്ന സമയത്തിന് മുമ്പ് വിചാരണയ്ക്കായി കൊണ്ടുപോകുമ്പോഴും പത്രോസിന്റെ ഉറയിൽ ഒരു വാളുണ്ടായിരുന്നു. ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന മനുഷ്യൻ മീൻപിടുത്തക്കാരനായിരുന്നെങ്കിലും ഒരു ബാല്യക്കാരത്തിയുടെ കരുത്തേലായിരിക്കാം ഒരു പക്ഷെ ഉന്നം വിട്ടത്. കാടറുത്ത് കളയത്തക്ക വണ്ണം ഒരു ജീരുവിന്റെ ലക്ഷണവും പങ്കുവെച്ച ശിഷ്യന്മാരെ ഇത് എടുത്തു കാണാം. എന്നാൽ ആരും കൃത്യമായിട്ടത് ഒരു ഒരു ചരിത്ര രേഖ പോലെ എഴുതി വെക്കുവാൻ ശ്രമിച്ചില്ല എങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമുക്കൊരുപക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രത്യേക രീതിയാണ് അവരത് ഉപയോഗിച്ചത്. അതിന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടൺ ട്രഡീഷൻ, ഈ രണ്ട് രൂപരേഖയിലൂടെയാണ് നമ്മൾ വേദപുസ്തകം തലമുറയായി ഓരോ കാലഘട്ടത്തിലും നമ്മൾ അതിന്റെ സൂക്തങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തലമുറകളിലൂടെ ബോധ്യപ്പെട്ടതും ആ ബോധ്യത്തിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തതുമായ കാര്യങ്ങളാണ് പഴയ നിയമ പുസ്തകം. പുതിയ നിയമ പുസ്തകം വരുമ്പോൾ യേശുതമ്പുരാൻ AD 32-33 കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ഏകദേശം മിക്ക പുസ്തകങ്ങളും എഴുതപ്പെട്ട കാലഘട്ടത്തെ കുറിച്ച് പിതാക്കന്മാരും ചരിത്രകാരന്മാരും കൃത്യമായി പഠിപ്പിക്കുന്നത് AD 60 ശേഷമാണ് ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 25-30 വർഷത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്, രണ്ടിലും പെടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ എഴുതപ്പെട്ട എല്ലാ ഉരുളുകളിലെ രേഖകളും മനുഷ്യന്റെ മനസ്സിൽ മാത്രം സ്ഥാനം പിടിച്ചിരുന്ന കാര്യം. പക്ഷെ 25 വർഷങ്ങൾ എടുത്തിട്ടും മായാതെ നിന്ന സംഭവങ്ങള് സുവിശേഷങ്ങളുടെ കൂട്ടത്തിൽ മർക്കോസ് ആണ് ആദ്യം പുസ്തകം എഴുതിയതെന്ന് ചരിത്രകാരന്മാർ കൃത്യമായ തെളിവുകളോടുകൂടി പഠിപ്പിക്കുന്നു. അതിനുശേഷം 3 സുവിശേഷകന്മാരുടെ പുസ്തകങ്ങൾ രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തോല പ്രവൃത്തികൾ എഴുതപ്പെട്ടതും 60 ശേഷമാണെന്ന് കൃത്യമായ തെളിവുകൾ പറയുന്നു. പക്ഷെ ഇന്ന കൃത്യമായ ഈ വർഷമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കാര്യം ഓരോ പഠനങ്ങളും പൂർത്തീകരിച്ചു വരുമ്പോൾ ആ പഠനത്തിന്റെ ഒടുവിൽ 60-നും 65-നും ഇടയ്ക്ക്, മറ്റൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് 60-നും 70-നും ഇടയ്ക്ക്, അങ്ങനെ 10 വർഷം. പക്ഷേ ഇങ്ങനെ ക്രോഡീകരിച്ചാൽ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളിലൊക്കെ പച്ച പിടിച്ചു നിൽക്കുന്ന സംഭവങ്ങൾ. മനുഷ്യനെയാണ് ദൈവം ഇതിന് ഉപയോഗിച്ചതെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകത്തെ എപ്പോഴും യുണീക്ക് ആക്കുന്നത്, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത്. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് ബൈബിൾ എന്ന പദം ത്തിന്റെ അർത്ഥം പുസ്തകമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന പദം ഹോളി ബൈബിൾ, വിശുദ്ധ വേദ പുസ്തകം. ആ വിശുദ്ധമാകാനുള്ള കാരണം ദൈവനിയോഗപ്രകാരം പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിൽ പൂർവികരായ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ഓർമ്മ പദത്തിൽ തികഞ്ഞും പതഞ്ഞും നിന്നിരുന്ന വലിയ കാര്യങ്ങളെ പുസ്തക രൂപത്തിൽ, അല്ലെങ്കിൽ ചുരുളിലേക്ക് തൂലിക കൊണ്ട് എഴുതി വെച്ച ചില അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആമുഖമായി നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചിലതൊക്കെ ഈ വിശുദ്ധ സുവിശേഷങ്ങളിൽ രേഖപ്പെടാത്തതായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ സ്ഥാനം പിടിച്ച പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികൾ 20:35 വായിച്ചാൽ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് യേശു തമ്പുരാൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. തന്റെ അന്ത്യനാളുകളിൽ പരിശുദ്ധനായ പൗലോസ് ലീഹ തന്റെ മുമ്പിൽ കേൾവിക്കാരായി ശിഷ്യഗണങ്ങളായി കടന്നു വന്നവരോട് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാത്ത മനുഷ്യൻ ക്രിസ്തു പറഞ്ഞ ഒരു വാക്യത്തെ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ ഉപദേശത്തിൽ വ്യക്തമാക്കുക, വാങ്ങുന്നത് കൊടുക്കുന്നത് നല്ലതെന്ന് യേശു തമ്പുരാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതൊരു ഉദാഹരണം മാത്രമാണ്, ധാരാളം ഉദാഹരണങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഈ ലോക രക്ഷാപ്രവർത്തനങ്ങളില് ക്രിസ്തു പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സുവിശേഷത്തിൽ അതിന്റെ സിംഹഭാഗവും ഭൂരിഭാഗവും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പത്രമായി കൺക്ലൂഡിംഗ് സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഈ പുസ്തകത്തെ നമുക്ക് ചിത്രീകരിക്കാം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഏറ്റവും ഒടുവിൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകളെ ചില പിതാക്കന്മാർ വിളിക്കുന്നത് മഹാനിയോഗം എന്ന പേരിലാണ്. അങ്ങനെയുള്ള മഹാനിയോഗത്തിൽപ്പെട്ട യെരുശലേമിലും യഹൂദിയിലെല്ലടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും എന്നുള്ള ആ വാക്കിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഈ പുസ്തകത്തെ നമുക്ക് വായിക്കേണ്ടത്. വീണ്ടും എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം രചിച്ചു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സഭയുടെ ജനനവും വളർച്ചയും സസൂക്ഷ്മമായി തലമുറകൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് ദൈവം കൊടുത്തൊരു ഉത്തരമായിരിക്കണം ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. കാരണം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ 3 മിഷനറി യാത്രകളിലൂടെ പരിശുദ്ധനായ പൗലോസ് ലീഹ താൻ സന്ദർശിച്ചതും സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലെ വ്യക്തിപരമായ കാര്യങ്ങളോ സമൂഹപരമായ കാര്യങ്ങളോ ചില പഠന വിഷയങ്ങളോ അല്ലെങ്കിൽ ചില പ്രത്യേക സംഭവങ്ങളെ ഒക്കെ വിശദീകരിക്കാൻ ലേഖനങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ തുറന്നു വായിക്കുമ്പോൾ സാർവത്രിക ലേഖനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴും ഇങ്ങനെയുള്ള ചില ചിന്തകളുണ്ടെങ്കിൽ ഇവിടെ അപ്രകാരമുള്ള ചിന്തയല്ല മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ സഭയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന ഏത് മനുഷ്യനും അവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് തിരിച്ചറിയുവാൻ കൊടുക്കുന്ന ആദ്യത്തെ ഒരു ചവിട്ടുപടി, അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വേണമെങ്കിൽ ഈ പുസ്തകത്തെ പറയാം. ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങിയാൽ അവിടെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈദ്യനായ ലൂക്കോസ്. 2 പുസ്തകങ്ങൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം, എഴുത്തുകാരനുമായിട്ട് ബന്ധപ്പെടുത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷവും എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസ് ആണ്. ഈ പുസ്തകവും എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ആണ്. ഇതിനെക്കുറിച്ച് താരതമ്യ പഠനം നടത്തിയിട്ടും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി ഉൾപ്പെടുത്തിക്കൊണ്ടും അതിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിനെയും കൂടെ ചേർത്ത് പിടിച്ചാണ്, കണ്ണിയാക്കിക്കൊണ്ടാണ് ഈ മനുഷ്യനായിരിക്കും ഈ പുസ്തകത്തിന്റെ രചയിതാവെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. തയോഫിൽ ആർക്ക് എഴുതി എന്നുള്ള പദത്തിനും കൃത്യമായിട്ട് അതിലൊരു വാക്ക് പറയുന്നുണ്ട്, ശ്രീമാനായ തയോഫിലോസ്. പക്ഷെ ഇതിനെക്കുറിച്ച് രണ്ട് ചിന്തകൾ എനിക്ക് വായിക്കുവാനും പഠിക്കുവാനും ഇടയായി. തിയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം, തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹം, ദൈവ സ്നേഹിതനായ അന്നർത്ഥമുള്ള ഗ്രീക്കിലെ ഒരു വാക്കാണ് തിയോഫിലോ, ദൈവ സ്നേഹിതൻ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ആ സ്നേഹമുള്ള ഒരു പേരുകാരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പുസ്തകം എഴുതി. പക്ഷെ ഞാൻ അല്പം കൂടി എനിക്കിഷ്ടം തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ പുസ്തകം ആരും വായിച്ചിട്ട് കാര്യമില്ല. തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരൊക്കെ സ്നേഹിക്കുന്നു, ഓരോ തലമുറകളിലും ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുവോ അവർക്കൊക്കെയും വേണ്ടി ഇത് എഴുതപ്പെട്ടു എന്ന ഒരു ചിന്തയും മൂന്നാം നൂറ്റാണ്ടിലെ ഒരു പിതാവ് എഴുതിയതും ഞാൻ സന്ദർഭവശാൽ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ തലമുറകൾ എന്നുവരെ ഉണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ എന്തൊക്കെ ഭൂമിയിൽ ഏതൊക്കെ തലമുറകൾ ഇവിടെ അവശേഷിക്കുന്നു, അവർക്കൊക്കെയും വായിക്കുവാനുള്ള ഒരു പുസ്തകമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചിന്തിക്കാവുന്നതും ആ അർത്ഥത്തിൽ കാണാവുന്നതുമാണ്. ഏകദേശം 60 ശേഷമാണ് ഈ പുസ്തകം രചിച്ചതെന്ന് ചിന്തിക്കുവാനുള്ള കാരണം, ലൂക്കോസ് എന്ന് പറയുന്ന വൈദ്യനായ മനുഷ്യൻ തന്റെ സുവിശേഷം ചമച്ചതിനോടൊപ്പമാണ് ഈ പുസ്തകം എഴുതിയിരുന്നത് കൊണ്ട് ഈ പുസ്തകത്തിനും അതിനോട് ചേർന്നുള്ള ഒരു കാലഘട്ടമാണ് പിതാക്കന്മാർ കൂടുതൽ ക്ലിപ്തതയ്ക്ക് വേണ്ടി നൽകുന്നത്. പക്ഷേ 61 എന്ന് പറയുന്നതിനേക്കാൾ ചില പിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത് 60-65 ഇടയ്ക്ക് അല്ലെങ്കിൽ 60-70 ഇടയ്ക്ക്, അവരൊരു വ്യക്തതയേക്കാൾ കൃത്യമായ ഒരു ക്രോണോളജിക്കൽ ഡേറ്റ് പറയുന്നതിനേക്കാൾ ഏകദേശ രൂപം മാത്രമാണ് ഈ വിഷയത്തിൽ പറയുന്നതെന്നും ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. എന്തിന്റെ പശ്ചാത്തലം എന്നുള്ളത് ഞാൻ പല വാക്കിലൂടെ വാചകത്തിലൂടെ അവതരിപ്പിച്ചെങ്കിലും ക്രിസ്തുവിന്റെ ജീവിതത്തെയും ക്രിസ്തീയ സഭയുടെ വളർച്ചയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഈ പുസ്തകമെന്നും അതുപോലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഈ പുസ്തകത്തെ ചിലരെങ്കിലും പരിചയപ്പെടുത്താറുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യപുത്രൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നേരിട്ടിടപെടുകയും, അല്ലെങ്കിൽ ദൈവം നേരിട്ടെന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ദൈവം നേരിട്ട് മനുഷ്യന്റെ മുമ്പിലേക്ക് വരികയാണ്. അതിനുശേഷം യോശുവ തുടങ്ങിയ പുസ്തകങ്ങൾ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, ഈ തലമുറകളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ സ്വന്തം പുത്രനെ നേരിട്ട് അയക്കുന്ന രംഗം വിശദമാക്കുന്ന പുസ്തകമാണ് പുതിയ നിയമം. ആ പുതിയ നിയമ പുസ്തകവും വന്ന് അതുവരെ ഉണ്ടായിരുന്ന യഹൂദ പശ്ചാത്തലം, യഹൂദ പാരമ്പര്യം, യഹൂദ മതം ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് മാറ്റപ്പെടുന്നത് ക്രിസ്തുവിന്റെ വരവോടുകൂടി. അതുവരെ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ന്യായപ്രമാണ പുസ്തകത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു നൽകിയ ഒരു സ്നേഹത്തിന്റെ പ്രമാണം, ആ പ്രമാണത്തിലൂടെ ഒരു പുതിയ തലമുറയെ ഒരു പുതിയ ജീവിത ശൈലി പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ആ ഇരുകിച്ചേരലിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമുക്ക് പറയുമ്പോൾ അത് എളുപ്പമാണ്, പക്ഷെ അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങളിൽ മാറ്റപ്പെടേണ്ടി വരും. അങ്ങനെ മാറണമെങ്കിൽ അത് ഉപദേശിക്കുന്ന ആളിനോട് നമ്മൾ കാണിക്കുന്ന ഒരു കരിസ്മ അല്ലെങ്കിൽ ആ ഒരു ആത്മീയ ദർശനം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു പുതിയ ചിന്തയിലേക്കോ സംസ്കാരത്തിലേക്കോ വിശ്വാസത്തിലേക്കോ ഒരു മനുഷ്യന് മാറാൻ പറ്റും. അങ്ങനെ മാറിയ ഒരു സമൂഹത്തെ അത് ക്രിസ്തു ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ ഭയത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമൂഹമായിട്ട് തീരുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ എരിച്ചിലേക്കിൽ ദൈവമാതാവിനോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറുമ്പോഴും അവരുടെ ഉള്ളിലെല്ലാം ഒരു ഭീതിയുണ്ട്. നമ്മളെ നടത്തിക്കൊണ്ടിരുന്ന നേതൃത്വം നൽകിയ നായകൻ നസറായനായ യേശു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ ഒരു വലിയ ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ വാക്കുകൾ അവർക്ക് ധൈര്യം നൽകി, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അവർക്ക് ധൈര്യം നൽകി, മരണത്തെ ജയിച്ചവനാണെന്നുള്ള ആ ഒരു വിശ്വാസം അവർ ഉറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും വരുമെന്നുള്ളൊരു പ്രത്യാശ. ഒരുപക്ഷെ പിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് വീണ്ടും വരുമെന്ന് ആ കാലഘട്ടത്തിലെ മനുഷ്യർ കേട്ടപ്പോൾ അത് ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തു വരുമെന്ന് അവർ ചിന്തിച്ചിരുന്നു എന്നതിന് യാതൊരു പ്രയാസമില്ല. രണ്ടാമതൊരു ചിന്തയുടെ പ്രസക്തി അവിടെ ഇല്ല. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്കകം വീണ്ടും ക്രിസ്തു വരും എന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ ഉറപ്പിന്മേൽ അടിസ്ഥാനമിടുന്ന ഒരു സഭയുടെ തുടക്കമാണ് ഈ പുസ്തകത്തിലൂടെ രചിച്ച് കാട്ടാൻ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ പ്രധാനമായ വാക്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അങ്ങനെ സാധാരണ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില പ്രസംഗകരത്തെ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കും. ഒരു കുറിവാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ ഒരു വാക്യം കൊണ്ട് നിലനിൽക്കത്തില്ല. ഒരു ഏറെ 1, 2, 3, 4, 5, 6 കൊച്ചു വാക്യങ്ങളെങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട വാക്യങ്ങളായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ചില ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ 2 എണ്ണമേ ഉള്ളൂ, ചിലർ 3 എണ്ണം പറഞ്ഞു. ഞാൻ എല്ലാം കൂടെ 3-4 പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുത്തപ്പോൾ എനിക്ക് പ്രസക്തമെന്ന് തോന്നിയ ഒരു 6 കാര്യങ്ങൾ 6 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത് നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ യെരുശലേമിൽ തന്നെ പോകണം, അതിനുശേഷം ഭൂമിയുടെ അറ്റത്തേക്ക് പോകണം എന്നുള്ള ചിന്തയും 2:4 അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഇടയായ കാര്യവും അന്യഭാഷയിൽ സംസാരിച്ച വിഷയവും രേഖപ്പെടുത്തുന്ന ഒരു ചിന്തയുണ്ട്. 4:12 ക്രിസ്തു നൽകുന്ന, ക്രിസ്തുവിലൂടെ ലഭിക്കപ്പെട്ട ആ ഒരു രക്ഷയുടെ പ്രാധാന്യം എത്രമാത്രം വിശദമാണ്, വലുതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യം. 4:19 മുതൽ വായിച്ചാൽ പരിശുദ്ധനായ പത്രോസ് ലീഹ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ മുഖാന്തരമായ ചില വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 9 കയറിയാൽ നമുക്കറിയാം ശൗലെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമവും ക്രിസ്ത്യാനി എന്ന് എഴുതി കാണിച്ചാൽ അവന്റെ ഭവനത്തിലല്ല അവനെ വ്യക്തിപരമായി നശിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനെ ദമസ്കോസിലേക്കുള്ള യാത്രാ മധ്യയെ ക്രിസ്തു കൃത്യമായി പിടിച്ച് ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് മാറ്റിയ സംഭവം 5 നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം. 6 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തലമുറകളുടെ എണ്ണം അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം എത്രമാത്രം വലുതാകുന്നു എന്ന് വ്യക്തമാക്കുന്ന 16:31. ഇങ്ങനെ വേണമെങ്കിൽ 6 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരീക്ഷയ്ക്ക് ഇന്ന ഇന്ന അധ്യായം പഠിച്ചാൽ മതിയാകും, മറ്റധ്യായങ്ങളൊന്നും പഠിക്കേണ്ടതില്ല എന്നൊരു ചിന്തയിലേക്ക് അതിനെ ആരും കേൾവിക്കാറെടുക്കരുത്. പ്രധാന സംഭവങ്ങളുടെ ഒരു നാഴികക്കല്ല് ഞാൻ ഇതിലൂടെ ഒന്ന് പ്രസ്താവിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇനി തുടർന്ന് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് ഈ പുസ്തകത്തിൽ ആരെ കുറിച്ചൊക്കെ പറയുന്നു. നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിൽ വരും ക്രിസ്തുവാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ ചിന്ത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അതോടൊപ്പം പത്രോസ് ഉണ്ട്, യോഹന്നാൻ ഉണ്ട്, യാക്കോബ്, സ്തെഫാനോസ്, ഫിലിപ്പോസ്, പൗലോസ്, ബർണബാസ്, കൊർനേലിയോസ്, യേശുവിന്റെ സഹോദരനായ യാക്കോബ്, തിമോത്തിയോസ്, ലുദിയ, ശീലാസി, തീത്തോസ്, അപ്പല്ലോസ്, അഹബോൻ, അനന്യാസ്, ഫെലിക്സ്, ഫെസ്തോസ്, അഗ്രിഫാസ്, ലൂക്കോസ്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാനോ ഓർത്തിരിക്കാനോ പ്രയാസമില്ലെങ്കിലും ഈ പകുതി പേരെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട് കുറച്ചു പേരെങ്കിലും ഓർക്കാനായിട്ട് നമുക്കൊരു ഒരു ഇട ഇതിലൂടെ നൽകട്ടെ, ആമുഖത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഏതൊക്കെ പ്രധാന സ്ഥലങ്ങൾ ഈ പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ യെരുശലേം ഏറ്റവും പ്രധാനമായിട്ട് അതിൽ തുടക്കം മുതലേ കാണുന്നത് യെരുശലേമിനെ കുറിച്ചാണ്. നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കണം, മറ്റൊരു പ്രദേശത്തേക്കും പോകരുത്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാവുന്നുള്ള അർത്ഥത്തിൽ യെരുശലേമാണ് ഏറ്റവും പ്രധാനം. ശമരിയ, ലുദ്ദ, യോപ്പ, അന്ത്യോക്യ, കുപ്രോസ്, ഇക്കോന്യ, ലുസ്ത്ര, ദർബ, ഫിലിപ്പിയ, തെസലോനിക്യ, ബെരോവ, അഥേന, കൊരിന്ത്, എഫേസോസ്, കൈസര്യ, റോം. ഇങ്ങനെ ഒരു വലിയ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തിലുടനീളം പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും താഴോട്ട് വായിച്ചാൽ ഈ ഗ്രന്ഥത്തെ പരിപൂർണമായിട്ടൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ, ഇത്രയും നേരം അത് തന്നെയാ പറഞ്ഞത്, പക്ഷെ അല്പം കൂടി ആഴത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ലൂക്കോസ് തന്റെ സുവിശേഷം അവസാനിപ്പിച്ച സ്ഥാനത്ത് നിന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കുന്നത് എന്നത് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ അത് നടപ്പാക്കി എന്നുള്ള കാര്യവും ഈ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ റോമൻ സാമ്രാജ്യത്തിലുണ്ട് ആഗമനം ഉണ്ടായ വ്യത്യാസം, യെരുശലേമിൽ തുടങ്ങിയ സഭയിലേക്കുള്ള മനുഷ്യരുടെ ചേർക്കൽ, റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു വിശാലമായ സ്ഥലത്തേക്ക് അത് മാറ്റപ്പെടുവാൻ എന്തൊക്കെ മുഖാന്തരങ്ങൾ ഉണ്ടായി, ഈ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുവിശേഷങ്ങളിൽ നിന്ന് ലേഖനങ്ങളിലേക്കുള്ള പരിവർത്തന പശ്ചാത്തലം, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്കുള്ള പരിവർത്തനം, ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയിലേക്കുള്ള വ്യത്യാസം, യഹൂദന്മാർ മാത്രം ജനങ്ങളാ ദൈവജനങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് സകല ജനത്തിനും ദൈവജനമാകുവാനുള്ള ഒരു പരിവർത്തനം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമാണെന്നുള്ളതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യഹൂദജനം പഠിപ്പിക്കുന്നത് അവരുടെ ദൈവം അവർക്ക് മാത്രമുള്ളതാണ്. പക്ഷെ ക്രിസ്തു എന്ന ദൈവപുത്രൻ പഠിപ്പിക്കുന്നത് ക്രിസ്തു സർവജനത്തിന്റെയും കൂടെ രക്ഷകനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുകാലം കർത്താവിന്റെ രക്ഷാപരമായ മനുഷ്യാവതാര സന്ദർഭം നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ ആ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി വേദലഹേനായി. നമ്മളിത് പറയുമെങ്കിലും നമ്മള് പ്രത്യേകിച്ച് നാട്ടിലെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഇത് വളരെ രസകരമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ കർത്താവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭവനങ്ങളിൽ, നമ്മുടെ കൃത്യമായ ഭവനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വഴിവക്കിൽ നിൽക്കുന്ന പാവപ്പെട്ടവനായ ഒരു ഭവനത്തിലെ കുട്ടികൾ നമ്മളെ ഈ പാട്ടുകാരെ അങ്ങോട്ടൊന്ന് ക്ഷണിച്ചാൽ നമ്മൾ സംഘാടകരും വൈദികൻ ഉൾപ്പെടെ പറയും അത് നമ്മുടെ വീടല്ല എന്ന് പറഞ്ഞ് മറികടന്നു പോകുമ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. അതിൽ നിന്ന് ആ സന്തോഷം അവിടെ പങ്കുവെക്കുമ്പോൾ നമുക്ക് പണം ലഭിക്കുകയില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഉള്ളത്. പക്ഷേ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ മതത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം അവരുടെ രക്ഷകൻ സർവജനത്തിന്റെയും രക്ഷകനാണ്, സർവ സമൂഹത്തിന്റെ രക്ഷകനാണ്. ഈ വിഷയം കൃത്യമായി പഠിപ്പിക്കാൻ ദൈവം വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന സ്ഥാനം അപ്പോസ്തല പ്രവൃത്തികളിലൂടെയാണ്. വീണ്ടും യെരുശലേമിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യവും യഹൂദ്യയിലും ശമര്യയിലും ക്രിസ്തുവിന്റെ സാക്ഷ്യവും ഭൂമിയുടെ അറ്റത്തോളവുമുള്ള ക്രിസ്തുവിന്റെ സാക്ഷ്യവും ഈ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ രൂപപ്പെടുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നാം അധ്യായം 1 മുതൽ 8 അധ്യായം 4 വരെ വായിച്ചാൽ യെരുശലേമിൽ ക്രിസ്തുവിന്റെ ചൈതന്യം എങ്ങനെയൊക്കെ നിലനിന്നു, അതെങ്ങനെയൊക്കെ വിസ്തൃതമാകാൻ ആരംഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ 8 അധ്യായം 5 മുതൽ 12 അധ്യായം 25 വരെ വായിച്ചാൽ യഹൂദ്യയിലും ശമര്യയിലും ക്രിസ്തുവിന്റെ സാക്ഷ്യം എങ്ങനെയാണ്. ആദ്യത്തെ ഒരു ഇന്നർ സർക്കിളാണ് എരിച്ചല്, അതിന്റെ ചുറ്റുമുള്ള രണ്ട് പട്ടണങ്ങളിലേക്ക് വിചാരിച്ചു. മൂന്നാമതായി 13 അധ്യായം മുതൽ 28 അധ്യായം വരെ വായിച്ചാൽ ഭൂമിയുടെ അറ്റത്തോളവും ക്രിസ്തുവിന്റെ സാക്ഷ്യം വലുതാകുവാൻ, തലമുറകളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹിതമായ ചിന്തകൾ വ്യാപിക്കുവാൻ എപ്രകാരം സാധ്യതകൾ തുറന്നു കിട്ടി, ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യായമായിട്ട് എങ്ങനെ മൂന്ന് സ്ഥലങ്ങളായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് മാറ്റി ചിന്തിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഇങ്ങനെ ഞാൻ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും തോന്നും, പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താനല്ല, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു പ്ലാൻ നമ്മൾ എടുക്കും, ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് അതിന് ബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ ക്രമീകരണമായിട്ട് ചെയ്യും, ഒരു പെരുന്നാൾ നടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ക്രമീകരണം മുന്നമേ കൂട്ടി ചെയ്യും. അപ്പൊ ഏത് കാര്യത്തിനും നമുക്കൊരു ഒരു തുടക്കം ആവശ്യമാണ്. ആ തുടക്കത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ചൊരു ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകുന്ന യാത്രയിൽ പുറകോട്ട് നിന്ന് ചിന്തിച്ച് ഈ യാത്ര ആവശ്യമില്ലായിരുന്നോ, ഈ യാത്ര മറ്റൊരവസരത്തിൽ മതിയായിരുന്നല്ലോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നുന്നത് പോലെ ആകാതെ ഇരുത്താൻ ഈ പഠനത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നിശ്ചയമായും ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ഈ ഇന്നത്തെ ക്ലാസ്സിലെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു അധ്യായം പഠിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതിന്റെ പശ്ചാത്തലം പറയാൻ. ഇതിനൊരു പ്രായോഗിക തലം കൂടിയാണ്. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും ഒരു തിയറി പാർട്ട് ഉണ്ട്, ഒപ്പം അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലും ഉണ്ട്. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പ്രാക്ടിക്കലായിട്ട് പഠിച്ച എല്ലാ കാര്യവും ഒരു പക്ഷേ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചില്ല എന്ന ഉത്തരത്തിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയുന്ന ആളാണ്. കാരണം കെമിസ്ട്രി പഠിച്ച ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ H2O എന്ന് പഠിച്ചു, അത് തിയറിയാണ്. പക്ഷെ നമ്മൾ ആരും വീട്ടിൽ ചെന്ന് ഈ രണ്ട് ആ ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ കൂട്ടിച്ചേർത്ത് വെള്ളം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരുമായിരുന്നു, ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും, ആവശ്യത്തിനും ആവശ്യത്തിലധികവും. ഇവിടെ നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്നില്ലെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് വിഷയം പഠിക്കുമ്പോഴും ഇപ്പൊ ഈ അപ്പോസ്തലകൃതത്തിൽ പഠിക്കുമ്പോൾ രണ്ട് ചിന്ത മനസ്സിൽ വരും. കുറെ പേര് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ഇത് താല്പര്യത്തോട് പഠിക്കും. ആ ചിലര് ഇന്നിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇന്നത്തെ ഒന്ന് കേൾക്കാം, പിന്നെ അടുത്ത രണ്ടാഴ്ചയില്ലെങ്കിലും കുഴപ്പമില്ല. ചിലര് കയറിയേക്കുന്നത് ഇന്നൊന്ന് കേട്ട് നോക്കട്ടെ, ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ബാക്കി ചിന്തിക്കാം. ഒരുപക്ഷെ ആദ്യത്തെ ഇതിന്റെ തുടക്കത്തിന്റെ വിരസത കൊണ്ട് ഇടയ്ക്കാരെങ്കിലും നിർത്തിപ്പോയി കാണും എന്നും ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഇതിന്റെ രണ്ടാം ഭാഗം മനസ്സിലാക്കുന്നതിന് ഒരു പ്രായോഗിക തലമുണ്ട്. ആ പ്രായോഗിക തലം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ആ സാധ്യതകൾ എത്രമാത്രം വലുതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു പുസ്തകമാണ്. കാരണം സാധാരണക്കാരായ മനുഷ്യരെ കർത്താവ് തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൽ അവരെ ശക്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ അറ്റത്തോളവും ചെന്ന് ഒരു സിഗ്നൽ കേരളത്തിൽ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നൊരു സിഗ്നൽ ഇങ്ങോട്ട് വരാൻ അത്രമാത്രം പ്രകാശ വേഗതകളെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിലും മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് ശാസ്ത്രം വികസിച്ചില്ലാത്ത കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായി സുവിശേഷം വ്യാപിപ്പിക്കുവാൻ അതിന്റെ തുടക്കം കുറിച്ച ചിന്തകൾ ഈ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്ക് വേണ്ടി ഇരുന്നാൽ ദൈവം അസാധ്യമായി അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള വാതിലുകളെ തുറന്നു തരുവാൻ ഒരു വലിയ സാധ്യത ദൈവം തുറക്കുന്ന ഒരു പുസ്തകമായിട്ട് നമ്മൾ ഇതിനെ എടുക്കണം. അതോടൊപ്പം തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 17 അധ്യായം വായിച്ചാൽ ഈ വിഷയത്തിന് കൃത്യമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു പെർസിക്യൂഷൻ അല്ലെങ്കിൽ ഒരു കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴേ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇടയാകൂ എന്നുള്ളൊരു പാഠം ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സെഞ്ചുറി, അത്രയും കാലഘട്ടങ്ങൾ, അടുത്ത 3 നൂറ്റാണ്ടുകൾ ഈ സഭയിൽ നടക്കുന്നത് പെർസിക്യൂഷനാണ്. ക്രിസ്തുവിന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ, ക്രിസ്തു പോലും എല്ലാ സാധ്യതകളും തന്റെ മുമ്പിൽ ഉണ്ടായിട്ടും കഷ്ടതകളും പ്രയാസങ്ങളും കുരിശുമരണവും ഏറ്റുവാങ്ങിയിട്ടാണ് മരണത്തെ ജയിച്ച ക്രിസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. നമ്മുടെ എല്ലാം പാപങ്ങളെ സ്വയം കൊണ്ട് കുരിശു തറയ്ക്കപ്പെടുന്നു. അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ക്രിസ്തു ഇവിടെ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ശിഷ്യന്മാർക്ക് ലഭിച്ചതും ശിഷ്യന്മാരുടെ അടുത്ത തലമുറയ്ക്കും അവരുടെ സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും ഒക്കെ ലഭിച്ചതും പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും കാലഘട്ടം. ആ പ്രതിസന്ധികൾ ഏകദേശം 300 അല്ലെങ്കിൽ 300 വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിന്റെ തുടക്കം കുറിച്ച സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ സംഭവങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ക്രൈസ്തവ മതം അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിത ശൈലി ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും കീഴടക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു കാര്യമായിട്ട് മാറുകയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈജിപ്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഈജിപ്തിലുള്ള പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യർ പറയാറുണ്ട്, ഈ പീഡനങ്ങൾ ക്രിസ്തുവിന് ലഭിക്കപ്പെട്ട പീഡനങ്ങളിലേക്കാൾ ഞങ്ങൾക്ക് ചെറുതാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞ്, ശിഷ്യന്മാരുടെ കാലഘട്ടവും കഴിഞ്ഞ്, ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്ന പീഡനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല എന്ന് അവർ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരേ ഒരു സഭ, എന്റെ ഒരു ബലഹീനമായ വിലയിരുത്തലിൽ, കേരളം ഉൾപ്പെടുന്ന നമ്മളൊക്കെ ചേരുന്ന സഭയിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ കുറവുള്ളത്. പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് മൂലം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് മൂലം, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് മൂലം പീഡ സഹിക്കേണ്ടവരിൽ ഏറ്റവും കുറവുള്ളവർ നമ്മളാണ്. അപ്പൊ അതിനൊരു ഒരു അതിനൊരു സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ട സന്ദർഭം ചരിത്ര പുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിലാൻ വിളംബരത്തിലൂടെ AD 313, അതൊക്കെ നമ്മൾ മറ്റു വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കയറുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ പ്രായോഗികമായ ചിന്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ സമാപനം എന്നുള്ള നിലയിൽ ബലഹീനരായ മനുഷ്യനെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ അവൻ ബലമുള്ളവനാകും. അശക്തരായ മനുഷ്യനെ ദൈവം വേർതിരിച്ചു കഴിഞ്ഞാൽ അവൻ ശക്തനായി മാറും. ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന തലത്തിലേക്ക് മാറ്റപ്പെട്ടാലും ക്രിസ്തു അവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഒരു മനുഷ്യനായി മാറ്റപ്പെടും. എന്റെ തെളിവാണല്ലോ പരിശുദ്ധനായ പൗലോസ് ലീഗ. അപ്പൊ ഇങ്ങനെയുള്ള ചില സാധ്യതകളുടെ ലോകം തുറക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിലെ അനുഗ്രഹീതർക്കും ഒരു ചിന്തയുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തികൾ ലഭിക്കുന്നത് ഒരു പരീക്ഷയുടെ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാനോ അടുത്ത വർഷത്തെ വാങ്ങാനോ ഒന്നും അത് വേണം. അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഇത് പഠിക്കുന്നത് മൂലം നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ ദൈവസന്നിധിയിലേക്ക് വെച്ചു കൊടുക്കുക, നമ്മൾക്ക് ഇല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അപകർഷതാ ബോധത്തിലൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ദൈവം ഇനി ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ ഇത്ര നാളും എന്നെ കാണുന്നില്ലല്ലോ എന്ന ചിന്തയുള്ളവരും, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യവും ഇതുവരെയും നിർവഹിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരും, പല പരാജയങ്ങളും ഏറ്റുവാങ്ങി പരാജയത്തിന്റെ ഏറ്റവും വലിയ ആഴത്തിലേക്ക് മാറ്റപ്പെട്ടവർക്കും ഒക്കെ ഒരു ഉത്തരമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. സാധ്യതകൾ തുറക്കാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിന് പുതിയ അധ്യായങ്ങൾ ആരംഭിക്കാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നു. ഈ ഒരു ചിന്തയോടുകൂടി ഇരിക്കുമെങ്കിൽ തുടർന്നുള്ള ഓരോ അധ്യായങ്ങളും, പ്രത്യേകിച്ച് 14 അധ്യായങ്ങൾ പഠിക്കുന്നത്, മടുപ്പുളവാക്കാത്ത രീതിയിൽ ഈ വിഷയത്തെ നന്നായി പഠിക്കുവാൻ നിശ്ചയമായും നമുക്ക് സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ഈ ആമുഖ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാം ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷേ ഇത് തുടർ കേൾവിക്ക് വേണ്ടിയും തുടർ ചിന്തയ്ക്ക് വേണ്ടിയും ഇന്ന് കേട്ടവർ ഈ വിഷയത്തെ ഒന്നും കൂടെ മനസ്സിൽ മനനം ചെയ്ത് വരുന്ന ആഴ്ചയിൽ അതാത് യൂണിറ്റുകളിൽ വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്താൽ അത് കേൾത്തവർക്ക് അത് ഇരട്ടിയായത് വർദ്ധിക്കും. അത് ആ ഇരട്ടി അടുത്ത കേൾവിക്കാർക്ക് മറ്റൊരു സാധ്യത തുറന്നു കൊടുക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ബുധനാഴ്ചകളിലും ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ, നിങ്ങൾ പ്രത്യേകം സമയം മാറ്റിവെക്കുവാൻ ദൈവം നിങ്ങൾക്ക് സാധ്യതകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും ഇതേറെ പേർക്ക്, തലമുറകൾക്ക് നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ ക്ലാസ് ഇന്നിവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു വെരി മച്ച് അച്ഛ. ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രൗഢ ഗംഭീരമായ ഇൻട്രോഡക്ടറി ക്ലാസ്സിനെ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എത്രയോ അനുഗ്രഹീതമായിട്ടാണ് അച്ഛൻ ആ കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് ക്രമീകൃതമായിട്ട് ലഭിക്കേണ്ടതൊക്കെ ഉണ്ട്. തുടർന്നുള്ള ആഴ്ചകളിൽ വീണ്ടും അച്ഛനിലൂടെ കേൾക്കുന്ന ദൈവശബ്ദത്തിനായിട്ട് നമുക്ക് അത് ഓർക്കാം. നാല് സുവിശേഷങ്ങളിലായി യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, അതിനുശേഷം സഭയുടെ വളർച്ച എങ്ങനെ എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ പ്രധാന പ്രതിവാദി വിഷയം. പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ സഭ എങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് ആണ് പ്രതിവാദി വിഷയം എന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചല്ലോ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും വലിയ പഠിത്തമില്ലാത്തവരും മുക്കുവന്മാരും ഒക്കെ ആയിരുന്നു. അവര് സാധാരണ അവരുടെ ഗ്രാമ്യഭാഷയായിരിക്കുന്ന അറമായ ഭാഷയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ. പഴയ നിയമം ഹീബ്രുവിലാണ് എഴുതിയതെന്ന് നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടമാകുമ്പോൾ ഈ എബ്രായ ഭാഷയങ്ങ് ഒത്തിരി അതിന് ഡീഗ്രഡേഷൻ സംഭവിച്ചു. ഈ ഹെലനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗ്രീക്ക് പ്രധാനപ്പെട്ട ഭാഷയായിട്ട് മാറുകയും നമ്മൾ ആ വ്യവസ്ഥം പഠിച്ചപ്പോഴോ പഠിച്ചിട്ടുള്ളോ ആണല്ലോ, പഴയ നിയമം ഹീബ്രുവിൽ എഴുതപ്പെട്ടു, പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗ്രീക്ക് ശക്തമായിട്ട് നിൽക്കുന്നു. എന്നാലത് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ആരുമില്ല. ഇപ്പം വളരെ മുക്കുവന്മാരായിരുന്ന ആൾക്കാരിൽ നിന്ന് സഭയുടെ ഒരു വലിയ വളർച്ചയുടെ ഘട്ടമാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. പണ്ഡിത അഗ്രേസനായിരുന്ന പൗലോസിനെ ദൈവം വിളിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർത്തുക. അങ്ങനെയാണ് പിന്നീടുള്ള 14 പുസ്തകങ്ങൾ, എബ്രായ ലേഖനം കൂടി പൗലോസിന്റെ പേരിൽ അട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് 14 പുസ്തകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സഭയ്ക്ക് ഭയങ്കര ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകാനുള്ള വിത്ത് പാകിയ എല്ലാ കാര്യങ്ങളും അച്ഛൻ സൂചിപ്പിച്ച പോലെ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പിന്നീട് സഭയെ വളർത്താൻ പറഞ്ഞു. അങ്ങനെ വളർത്തപ്പെട്ടു. പരിശുദ്ധാത്മാവ് കൂടെ നടന്ന് ഞാൻ ഒരു കാര്യസ്ഥനെ അയക്കും, അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് എങ്ങനെയാണ് സഭ വളർത്തപ്പെട്ടത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയമാണ് പോസ്റ്റൽ പ്രവർത്തനങ്ങളിൽ പരാമർശിക്കുന്നത്. തുടർന്ന് ഓരോ അധ്യായങ്ങളായിട്ട് അച്ഛൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്കത് കൂടുതലും മനസ്സിലാകും. ദൈവമെല്ലാവരെയും കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ അവസാനത്തെ മനോജിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 127 പേര് ഇപ്പോഴ് ഈ ബൈബിൾ റെക്കോർഡിങ്ങിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് വീണ്ടും താമസിച്ചു വന്നവരെ വീണ്ടും വെൽക്കം ചെയ്യുന്നു. ആദ്യം നമ്മൾ സ്വാഗതം പറഞ്ഞപ്പോൾ 107 പേരായിരുന്നു, ഇപ്പം 20 പേരൂടെ കൂടിയിട്ടുണ്ട്. തുടർന്നുള്ള ഓരോ ക്ലാസ്സിലും 20 പേര് വീതം അങ്ങോട്ട് കൂടിക്കൂടി വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുന്നു. എല്ലാവരും പ്രത്യേകമായിട്ട് കൂടുതൽ ഉത്സാഹിക്കണം. റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരും മറ്റുള്ളവരെയും കൂടി ഇതിനകത്ത് സംബന്ധിക്കേണ്ടതാണ് ഉത്സാഹിപ്പിക്കണം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻട്രോഡക്ടറി ക്ലാസ്സിന് പ്രത്യേകിച്ച് കൊണ്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അച്ഛനിൽ നിന്ന് നമുക്ക് തുടർന്നും കേൾക്കാം. രൂപയ്ക്ക് ഇനി എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഫ്യൂ മിനിറ്റ്സ് എടുക്കാം പ്ലീസ്.
പ്രത്യേകിച്ചൊന്നുമില്ല സർ. ഈ വർഷത്തെ ബൈബിൾ ക്ലാസ്സിനെ നമ്മൾ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് നല്ലൊരു ഇൻട്രഡക്ടറി ക്ലാസ്സാണ് ഐസക് അച്ഛൻ എടുത്തത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും സമാജത്തിന്റെ പേരിൽ അറിയിക്കുന്നു. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി നമുക്ക് നേതൃത്വം നൽകുന്ന ബിസി ജോർജ് അച്ഛനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും, പിന്നെ നമ്മളെ ഈ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സഹായിക്കുന്ന മനോജിനോടും, ബൈബിൾ വേഴ്സ് റീഡിംഗിൽ ഈ ആഴ്ച നമ്മളെ സഹായിക്കുന്ന ഡാലസ് റീജിയനിൽ നിന്നുള്ള മറിയാമ്മ തോമസിനോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെ തേഴ്സ്ഡേ 8 മണിക്ക് ഫേസ് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കും. ഫേസ് സ്റ്റഡിയുടെ ഇംഗ്ലീഷിലുള്ള നോട്ടുകൾ ഇന്ന് രാത്രി അയക്കുന്നതായിരിക്കും. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണം. അത് ഈ വീക്കെൻഡോടുകൂടി അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതാണ്. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല സാർ.
ശുദ്ധമുള്ള നിന്റെ കുടിയിരുത്തിന്റെ ഭവനങ്ങളായി ഞങ്ങൾ ആശംസിച്ചുകൊണ്ടാണമേ ദൈവമായ ഓർത്താവശ്യമൊക്കെ നിന്റെ ദൈവത്തിന്റെ ചിറകും കഴിഞ്ഞ് ഞങ്ങൾ മറിച്ചുകൊള്ളണമേ. ബാലയ്ക്കും ഓർത്തൊരു ശുദ്ധാത്മാവാം ദൈവമേ. അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക കർത്താവ് ഞങ്ങളെ ഈ ക്ലാസ്സുകളിലൂടെ യോഗമായിരിക്കുന്ന എന്റെ അഭിഷേകത്തിന്റെ മേലും ഇതിനെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ MMBS പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും എപ്പോഴും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. നന്ദി. താങ്ക് യു എവരിബഡി, ഗുഡ് നൈറ്റ്.